പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പുനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മാതൃകയുള്ള സഭ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന ഭാഗത്ത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ അഞ്ചാം വാക്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. വിശദീകരണം ആഗ്രഹമുണ്ടെങ്കിലും ആ വിശദീകരണ ഭയം കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആറാം വാക്യത്തിലേക്ക് വരുമ്പം അവരുടെ പ്രത്യേകത, മാതൃകയുള്ള സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ പ്രത്യേകത, വചനം സന്തോഷത്തോടെ സ്വീകരിച്ചവർ. ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിക്കേണ്ടി വന്നിട്ടും പൗലോസും ശീലാസും ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് രണ്ടാം വാക്യം രണ്ടിൻ്റെ രണ്ടാമത്തെ രണ്ടാം വാക്യത്തെ നമുക്ക് കാണുന്നു. സുവിശേഷ കോശത്തിൽ പിന്നോക്കം തിരിയാതെ പരിശുദ്ധാത്മ ശക്തിയോട് തെസലോനിക്കയിൽ വചന ശുശ്രൂഷ നടത്തി. പ്രതികൂലങ്ങൾ ദൈവവചനത്തിൻ്റെ കാഷണത്തിന് തടസ്സമായില്ല. പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോയി. എന്നാൽ അവരുടെ പിൻബലമായി നിലകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ ഹൃദയം വചനത്തിലേക്ക് തിരിച്ചതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. മാനസാന്തരം, വീണ്ടും ജനനം, നീതീകരണം, ശുദ്ധീകരണം, ആത്മസ്നാനം തുടങ്ങിയ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഒരുവനിൽ സംജാതമാകേണ്ടത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനം കൈക്കൊണ്ട ഹൃദയത്തിലുള്ളവാകുന്ന ആത്മീയ അനുഭവങ്ങൾ മാത്രമേ സ്ഥായിയായി നിലനിൽക്കുകയുള്ളൂ. അവൻ പാറമേൽ പണിത വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഈ നിലയിൽ പണിയപ്പെടുന്ന വീടിൻ്റെ മേൽ മഴ പെയ്താലും കാറ്റടിച്ചാലും നിലം പരിചാകയില്ല. വചനമാകുന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു വന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നു. വചനം സന്തോഷത്തോടെ സ്വീകരിച്ചവർ. അടുത്തത് അവിടെ നമുക്ക് കാണാൻ കഴിയും, ആത്മീയ നേതൃത്വങ്ങളുടെ അനുകാരികൾ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17:5-6 വാക്യങ്ങൾ, തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും, പ്രവൃത്തി 14:33 ഇവിടെയെല്ലാം കാണാൻ കഴിയുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്ന സുവിശേഷവേല അല്ലെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷ, ഒരാത്മീയ അതെ അനുഭവങ്ങളിൽ പലപ്പോഴും കഷ്ടം നമ്മുടെ ജീവിതത്തിന് നേരെ വരും. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സുവിശേഷ സത്യങ്ങൾ ജനത്തിനിടയിൽ വെളിപ്പെടുത്തുന്നതിന് കഷ്ടതകളുടെ ആവശ്യമാണെന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. കഷ്ടതയിൽ സന്തോഷിക്കുന്നുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നൽകുന്നു. 2 കൊരിന്ത്യർ 9:10 നാം കാണുന്നു. ഈ രഹസ്യം ആത്മീയ നേതൃത്വങ്ങളെന്ന് മനസ്സിലാക്കിയ തെസലോനിക്ക വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ ശ്രേഷ്ഠ ഗുണങ്ങളെ പകർത്തുന്നവരായി തീർന്നു. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ആത്മീയ നേതൃത്വങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുകയും എബ്രായ ലേഖനം 13:17 ആത്മീയ പക്വത പ്രാപിച്ചവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുകയും അവരിലുള്ള മാതൃകാപരമായ പെരുമാറ്റ രീതികളെ ജീവിതത്തിൽ അനുകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതൊരു സാധാരണ വസ്തുതയാണ്. എന്നാൽ അവർ കർത്താവിനും അനുകാരികളായി തീർന്നു. ടു ഇമിറ്റേറ്റ് ദ ലോർഡ്. ഒരു പുതിയ ശിഷ്യൻ ആദ്യം മറ്റുള്ള വിശ്വാസികളെ മാതൃകയാക്കും. എന്നാൽ ആത്മീയ പക്വത വന്നു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും, ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ മാതൃകാപുരുഷൻ എന്ന്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത അവരുടെ ഒരു പ്രാധാന്യം, മറ്റുള്ള പ്രാദേശിക സഭകളെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. വാക്യം 7, തെസലോനിക്കയിലെ വിശ്വാസികൾ തങ്ങളുടെ ഭവനത്തിലും സ്ഥലസഭയിലും മാത്രം പ്രകാശിക്കുന്നവരായിരുന്നു. പ്രത്യുത ഗ്രീസിലുള്ള മറ്റെല്ലാ സഭകൾക്കും ഒരു പ്രോത്സാഹന വിഷയമായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നു. വാക്യം 7:2-14 ഈ വാക്യങ്ങൾ കാണാം. യെരുശലേം സഭയ്ക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തെക്കുറിച്ച് കൊരിന്ത്യരോട് പൗലോസ് പറയുമ്പോൾ മക്കദോനിയ സഭകൾ തെസലോനിക്ക, ഫിലിപ്പിയ, ഖരോവ കാണിച്ച ഈ സഭകൾ കാണിച്ച മാതൃക അഥവാ ത്യാഗപരമായ ധ്യാനത്തെ വിലമതിക്കുവാൻ നിർദ്ദേശിക്കുന്നു. 2 കൊരിന്ത്യർ 8:1-9 വാക്യങ്ങൾ അത് നമുക്ക് കാണാം. വളരെ വിഷമഘട്ടത്തിലും കഠിനദാരിദ്ര്യത്തിലും കൂടെ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും തങ്ങളുടെ ഭൗതിക നന്മയിൽ നിന്ന് മറ്റുള്ളവർക്ക് ധാരാളം ദാനം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. ഒരാത്മീകൻ്റെ മാനദണ്ഡം ശരിയായി അവൻ്റെ ധനവിനിയോഗമാണ്. നാം ഓരോരുത്തരും ധനത്തിൻ്റെ ഗ്രഹവിചാരകന്മാർ മാത്രമാകിയാൽ അതിനെക്കൊണ്ട് പരസ്പരം ബുദ്ധിപൂർവം ശുശ്രൂഷിക്കണം. ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കണം, വാങ്ങാൻ പ്രവണതയുള്ള ഒരു ലോകത്ത് നാം കൊടുക്കുന്നവരായിരിക്കണം. ഇവിടെ നാം നേടുന്നതെല്ലാം, നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ ഒരുപക്ഷെ നഷ്ടമായെന്ന് വരാം. നാം കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നിത്യതയ്ക്ക് മുതൽക്കൂട്ടാണ്. അങ്ങേക്കരയ്ക്ക് ചെല്ലുമ്പം അതിൻ്റെ പ്രതിഫലം പ്രാപിപ്പാനിടയായിത്തീരും. അടുത്ത എട്ടാം വാക്യത്തിലേക്ക് പോവുകയാണ്. വാക്യം എട്ടിൽ നാം വായിക്കുന്നു, തെസ്സലോനിക്കര പ്രകാരം മാതൃകയുള്ളവരായിരുന്നു എന്ന്. അത് അവർ അത്യുത്സാഹികളായിരുന്നു. തെസ്സലോനിക്കര വിശ്വാസികളെക്കുറിച്ച് തിമോത്തിയോസ് വന്ന് പറയുന്ന റിപ്പോർട്ടിൽ നിന്ന് പൗലോസിന് മനസ്സിലായ ഒരു കാര്യം, അവർ അത്യുത്സാഹികളായ ജനമായിരുന്നു. തെസ്സലോനിക്കര പ്രകാരം മാതൃകയുള്ളവരായി തീർന്നുവെന്ന് എട്ടാം വാക്യം പറയുന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹ പ്രയത്നവും, മൂന്നാം വാക്യത്തെ നമ്മൾ വായിച്ചല്ലോ, സുവിശേഷത്തിൻ്റെ തീവ്രമായ യജ്ഞത്തെ എടുത്തു കാണിക്കുന്നു. ദൈവപ്രേരിതമായ സഭ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ്. ഒന്നാം അധ്യായം 5-8 വാക്യങ്ങൾ കാണുന്നു. ഓരോ സ്ഥല സ്ഥഭയും പ്രാദേശിക സഭ സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. ദൈവം ഒരു പ്രദേശത്തൊരു സഭയെ എഴുന്നേൽപ്പിക്കുന്നത് ആ ദേശത്തെ സുവിശേഷീകരിക്കുക, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ്. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നു, അവരുടെ സാക്ഷ്യത്തിൻ്റെ ശക്തി അതിർക്കടന്നു. ഒരു നദിയൊഴുകി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രചരിച്ചിരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ഉത്സാഹികളായ വിശുദ്ധന്മാരുടെ സംഘമായിരുന്നു അവർ എന്നതിൽ പക്ഷാന്തരമില്ല. ഒരു സ്ഥലസഭ സുവിശേഷീകരണത്തിനായി ഏതാനും ചിലരെ ശമ്പളത്തിന് നിയമിച്ച ശേഷം ബാക്കിയുള്ളവർ നിരുത്തരവാദികളായി കഴിയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തിയും ഓരോ മിഷണറി ആയിത്തീരേണ്ടതാണ്. ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണ്. പൗലോസ് തെസ്സലോനിക്കരുടെ പ്രേക്ഷിത വേലയെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി ജനം ഞങ്ങളോട് പറയുന്നതിനാൽ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ വ്യാപകമായ ആവശ്യം ഞങ്ങൾ കാണുന്നില്ല എന്നാണ്. മിഷണറി പ്രവർത്തനത്തിൽ പ്രാദേശിക സ്ഥലത്തിലുള്ള സാക്ഷ്യത്തിന് നിർണായക സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. അടുത്തത് 3 ഇവരെക്കുറിച്ച് പഠിക്കുമ്പം 9-10 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു, സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ തന്നെ പറയുന്നു. ഇവിടെ മൂന്നാമതായിട്ട് കാണുവാൻ കഴിയുന്നത് പ്രത്യാശയുള്ള ഒരു ജനമായിരുന്നവർ. പോസ്തോലിക സഭയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിശ്വാസ പ്രമാണമായി ചിലർ ഈ ഭാഗത്തെ കരുതുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലെ 3 ഘടകങ്ങൾ: ജീവനുള്ള സത്യദൈവം, ക്രിസ്തു വിജ്ഞാന സംബന്ധമായ, അതെ, ഇവിടെ 3 ഘടകങ്ങൾ ഊന്നി പറയുന്നു. 1, ഏകദൈവ വിശ്വാസം; ജീവനുള്ള സത്യദൈവം; ക്രിസ്തു വിജ്ഞാന സംബന്ധമായ 2 ഉപദേശം, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം; 3 അന്ത്യകാല ശാസ്ത്രപരമായ ഉറപ്പ് എന്നിവ ഈ ഭാഗത്തെ വ്യക്തമാക്കുന്നു. തെസ്സലോനിക്കർ മിഷണറിമാർക്ക് നൽകിയ മഹത്തായ സ്വീകരണത്തെ പറ്റി പ്രശംസയായി പറഞ്ഞ ശേഷം അവരുടെ സുവിശേഷത്തോടുള്ള പ്രതികരണം എടുത്തു കാണിക്കുന്നു. പ്രത്യേകാൽ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്ന സഭയിലെ വിശ്വാസികളുടെ പൂർവകാല അനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാഗമാണിത്. വിശ്വാസത്തിൽ വളരുന്ന വിശ്വാസികൾ എപ്പോഴും ഈ വസ്തുത ഓർത്തിരിക്കണം. ഒരു വിഗ്രഹമുണ്ടാക്കരുത്, യാതൊന്നിനെയും പ്രതിമയരുത് എന്ന 2 കൽപ്പനയുടെ ലംഘനമാണ് വിഗ്രഹാരാധന. പുറപ്പാട് പുസ്തകം 20:4-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണാം. ദൈവം ആത്മാവാകയാൽ പദാർത്ഥമായ സ്വരൂപമുണ്ടാക്കിയവയെ ആരാധിക്കുവാൻ സൃഷ്ടിതാവ് അനുവദിക്കുന്നില്ല. യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. പൗലോസിൻ്റെ മിഷണറി പ്രസംഗത്തിൽ ഉടനീളം വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം ദൃശ്യമാണ്. ആസ്തിത്വമില്ലാത്ത ഊമ വിഗ്രഹങ്ങൾക്ക് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 8-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ആദ്യകാലയളവിൽ വിജാതീയരാൽ ഒരു വലിയ കൂട്ടം വിഗ്രഹങ്ങളെ വിട്ട് സുവിശേഷത്തിൻ്റെ സ്വാധീന വലയത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഒരു വ്യക്തിയാൽ ഉണ്ടാകുന്ന യഥാർത്ഥ മാനസാന്തരം മതപരിവർത്തനമോ സാംസ്കാരിക പരിവർത്തനമോ ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിൽ അംഗത്വം സ്വീകരിക്കുന്നോ അല്ല. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി ജീവിതത്തിലുളവാകുന്ന സ്ഥായിയായ സ്ഥിരമായ രൂപാന്തരവും ക്രമീകരണമാണ്. ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം അന്ത്യകാല ശാസ്ത്രവുമായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം ആദിമസഭയുടെ വിശ്വാസത്തിലും പൗലോസിൻ്റെ ലേഖനങ്ങളിലും നിഴലിച്ച് കാണാം. അതിൽ പ്രഥമ പ്രസ്താവനയാണ് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു എന്ന പ്രത്യാശയുടെ വചനം 10-ാം വാക്യത്തിൽ നാം കാണുന്നു. സമയം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള വാക്തത്വം നമ്മിൽ ശുദ്ധീകരണവും ഉത്സാഹവും സ്വയശോധനയും പ്രത്യാശയും ഉളവാക്കണം. ആശ്വാസമറ്റ ഭൂമിയിൽ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ ഈ വചനമാണ് ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:16-18 3 തീത്തോസ് 2:12-13 1 കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാം അധ്യായം 53-58 ഭാഗങ്ങളിൽ നമുക്ക് അത് കാണാൻ കഴിയും. പരസ്പരം ആശ്വസിപ്പിക്കുവാനുള്ള ഈ വചനം ഇവിടെ പറയുന്ന വരുവാനുള്ള കോപം എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? കോപം എന്നതിൻ്റെ ഗ്രീക്ക് പദം ഓർക്ക് എന്നാണ്. സന്ദർഭം കൊണ്ട് ഇത് ക്രോധം കോപം എന്ന ആശയം നൽകുന്നു. 1 ലേഖനം 5:1-11 ഭാഗം 1:10 വരുവാനുള്ള കോപം എന്താണെന്ന് വ്യക്തമാക്കുന്നു. അവിടെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇത് നരകശിക്ഷാവിധിയല്ല, അന്ത്യകാലത്ത് മകോപദ്ര കാലയളവിൽ ചൊരിയപ്പെടുന്ന ദൈവകോപത്തെയാണ് അർത്ഥമാക്കുന്നത്. എസ്കറ്റോളജിക്കൽ റാത്ത്. ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്, അതിനുള്ള വിടുതലിനാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനം വരുവാനുള്ള നരകശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിച്ചവരാണ്. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. സഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുകയില്ലെന്ന് വ്യക്തമായി പറയുന്ന ഇതര വേദഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. ഇസ്രായേലിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന 70 ആഴ്ചവട്ടം, ദാനിയേൽ 9:27 അഥവാ യാക്കോബിന്റെ കഷ്ടകാലവുമായി യിരെമ്യാ 30:7 പുതിയ നിയമസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. മഹാപീഡനകാലം സഭയുടെ കഷ്ടകാലമല്ല, ലോകജാതികളുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി പകരുന്ന സമയമാണ്. സഭ മഹോപദ്രവത്തിൽ കൂടെ കടക്കുകയില്ല. അതിനു മുമ്പ് കർത്താവ് വരികയും സഭ ഇവിടെ നെടുക്കപ്പെടുകയും ചെയ്യുമെന്ന് ശക്തമായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. തുടർന്ന് നാം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ സത്യയെ കൊണ്ടുപോവുകയാണ്. ആത്മീയ ശിശുക്കളെ അല്ലെങ്കിൽ തെസ്സലോനിക്കയിലുള്ള യുവ വിശ്വാസികളെ ശക്തീകരണത്തിലേക്ക് നടത്തുവാൻ അത് ഉപയോഗിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്ഥിതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി, ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ അർഹതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായിത്തീരുന്നു വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. ആത്മീക ശിശുക്കളെ വളരുവാൻ സഹായിക്കുക എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആധ്യാത്മിക മണ്ഡലത്തിൽ പിറന്നു വീഴുന്ന ശിശുക്കളെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ആത്മീകമായി പക്വത പ്രാപിച്ച ദൈവദാസന്മാരുടെ ചുമലിലാണ്, ദൈവജനത്തിൻ്റെ ചുമലിലാണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അത് ഓരോ പ്രാദേശിക സഭകളിലെയും പരിശീലനത്തിലും പഠിപ്പിക്കലിലും ആത്മീയന്മാരുടെ മാതൃകാപരമായ ജീവിതത്തിലും കൂടെയാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത്. മുമ്പ് ഞാനത് അല്പം വിശദീകരിച്ചതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ഒരു സ്ഥലം സഭയ്ക്ക് ആരംഭമിടേണ്ട എപ്രകാരമെന്ന് അവരുടെ മാതൃകാപരമായ ജീവിതം ഏത് വിധേനയാണെന്നും നാം കണ്ടു കഴിഞ്ഞു. ഇവിടെ നവജാത ശിശുക്കളെ വളർത്തിയെടുക്കേണ്ടത് ഏത് വിധത്തിലാണ് എന്ന് പൗലൂസ് പരാമർശിക്കുന്നു. 1 അധ്യായത്തിൽ പൗലൂസ് ഒരു സുവിശേഷകനാണെങ്കിൽ 2 അധ്യായത്തിൽ താനൊരു ശവാശുശ്രൂഷകൻ അല്ലെങ്കിൽ ഇടയൻ. പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, എന്നാൽ ആത്മീയ ശിശുക്കളെ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് പൗലൂസ് തന്നെ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകലജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യേണ്ടതിന് എന്ന് കൊലോസ്യലേഖനം 1:28 നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മിൽ ബലത്തോടെ ആപരിക്കുന്ന ദൈവശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. പ്രസ്തുത ശുശ്രൂഷയുടെ 3 വിധ ചിത്രം ഇവിടെ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. പൗലൂസിൻ്റെ തെസലോനിക്കയിലെ മാതൃകാപരമായ ജീവിതം പ്രവർത്തനവുമാണ് ഇതിൻ്റെ പശ്ചാത്തലം. അതിൽ നമ്പർ 1, സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകത്വം. 2 അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാചീന ലോകകാലത്ത് സഞ്ചരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപറ്റം തത്വജ്ഞാനികളുടെ ജീവിതശൈലിൽ നിന്ന് എത്രയോ വിഭിന്നമായ വ്യത്യസ്തമായ ജീവിത രീതിയാണ് പൗലോസും സഹപ്രവർത്തകരും അവലംബിച്ചിരുന്നത്. പൗലോസ് ഒരു ഗ്രീക്ക് പണ്ഡിതനായിരുന്നെങ്കിലും താൻ പ്രഘോഷിച്ചിരുന്ന വചനം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളോ ഉപായങ്ങളോ ഉപായപ്രയോഗങ്ങളോ മാനുഷിക ആലോചനകളോ അല്ലായിരുന്നു. പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചതത്രേ. ഗലാത്തിയർ 1:11-12 വാക്യങ്ങളിൽ താൻ അത് പ്രസ്താവിക്കുന്നു. താൻ ആ സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകനായിരുന്നു. ഗ്രഹവിചാരകന്മാർക്ക് സ്വയമായി അവകാശപ്പെടാവുന്നവ ഒന്നുമില്ല. എന്തെങ്കിലും അവരുടെ വിചാരണയിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം യജമാനൻ്റെ വകയാണ്. ഗ്രഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായ ഗ്രഹവിചാരകന്മാർ. ഒരു ദിവസം അവരുടെ കണക്ക് അവർ യജമാനനെ ഏൽപ്പിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 16:1-2 സുവിശേഷം ദൈവം രക്ഷിക്കപ്പെട്ട ഓരോരുത്തരെയും ഫലമേൽപ്പിച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യരും ഓരോ സുവിശേഷകനാണ്. അത് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവം ഏൽപ്പിച്ചിരിക്കുക, ഫലമേൽപ്പിച്ചിരിക്കുക വലിയേറിയൊരു നിധിയാണ്. അതുകൊണ്ട് വ്യാപാരം ചെയ്യുക അല്ലാതെ കുഴിച്ചു മൂടുവാൻ നമുക്ക് അനുവാദമില്ല. നാം ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരായിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ നമുക്കെതിരായി വ്യാജപ്രകടനം നടത്തുകയും അവിശ്വസ്തരായി എണ്ണുകയോ ചെയ്തു എന്ന് വരാം. എന്നാൽ ദൈവിക വീക്ഷണത്തെ നാം വിശ്വസ്തരായിരിക്കണം. യഥാർത്ഥത്തിൽ സാക്ഷാ സുവിശേഷകൻ സ്വയം സുവിശേഷീകരിക്കപ്പെട്ടവനായിരിക്കണമെന്ന് മുമ്പേ ഓർപ്പിച്ചല്ലോ. 2 ശുശ്രൂഷയുടെ അതിനകത്ത് 1 ഭാഗത്തെ ഒന്ന് വിഭജിച്ചാൽ സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകത്തിൻ്റെ 1 ഭാഗം എ, ശുശ്രൂഷയുടെ പ്രത്യേക വൈശിഷ്ട്യം, വാക്യം 1-2. സുവിശേഷം നിമിത്തം ഫിലിപ്പിയിൽ വെച്ച് മിഷണറി പ്രവർത്തകരായ പൗലോസും കൂട്ടുപ്രവർത്തകരും മർദ്ദിക്കപ്പെട്ടെങ്കിലും അവർ കർത്താവിൽ ധൈര്യപ്പെട്ടു. അവിടം കൊണ്ട് നിർത്താതെ തെസ്ലോനിക്കയിൽ സുവിശേഷം പ്രസംഗിച്ചു. മതപീഡനം അവരുടെ ആത്മീയ മനസ്സിനെയോ ആത്മാവിനെയോ തളർത്തിക്കളഞ്ഞില്ല. പ്രത്യുത തങ്ങളെ ശക്തനാക്കുന്ന കർത്താവിൽ ധൈര്യം കണ്ടെത്തി. രൂക്ഷമായ പ്രതികൂല സാഹചര്യത്തെ അകപ്പെട്ട ദാവീദ് രാജാവിനെ കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു: ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 1 സമൂവേൽ 30 വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാം. തൻ്റെ കൂട്ടുകാരെല്ലാം തനിക്കെതിരായി, അവർക്കുള്ളത് നഷ്ടപ്പെട്ടപ്പോൾ, ദാവീദിനെതിരെ കല്ലെടുത്തപ്പോൾ, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ജീവിത സമ്മർദ്ദങ്ങൾ പെരുകി വരുന്ന ഈ അന്ത്യനാളുകളിൽ നമുക്ക് ദൈവത്തിൽ ധൈര്യപ്പെടാം. അപ്പോസ്തോലിക പിതാക്കന്മാർ അങ്ങനെ ചെയ്തതായി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. 4:13. അവൻ നമ്മെ ഒരു നാളും ലജ്ജിപ്പിക്കുകയില്ല. അപമാനവും കഷ്ടവും സഹിച്ചവരെങ്കിലും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ഗ്രേക്കർ പ്രസംഗിച്ചു. ഗ്രീക്കുകാർക്ക് സുപരിചിതമായ ഒരു പദമാണ് പോരാട്ടം എന്നത്. പ്രസ്തുത പദം തന്നെ ശത്രുക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് സുവിശേഷ സന്ദേശം അറിയിക്കുന്നതിന് ദൃഷ്ടാന്തമായി താൻ ഉപയോഗിക്കുന്നു. ഫിലിപ്പിയിലോ തെസ്ലോനിക്കയിലോ കൊരിന്തിലോ ഒരു പ്രാദേശിക സഭ തുടങ്ങുക എന്നത് അത്ര ലാഘവമായ കാര്യമായിരുന്നില്ല. ഇന്നും സ്വജീവൻ വിലയായി കൊടുക്കാതെ സഭ ഉടലെടുക്കുമെന്ന് ആരും ചിന്തിക്കരുത്. ഒരു സഭാസ്ഥാപനം ഈസിയല്ല. സ്വജീവൻ നഷ്ടപ്പെടാൻ ചാകാനേൽപ്പിച്ച കർത്താവ് ഇങ്ങനെ പറഞ്ഞു: ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിലവുണ്ടാകും. പൗലോസിൻ്റെ ത്യാഗപൂർണമായ വിശ്വാസത്തിൻ്റെ വില വ്യർത്ഥമായില്ല, പ്രയോജനകരമായിരുന്നുവെന്ന് താൻ എടുത്തു പറയുന്നു. ബി, ശുശ്രൂഷയിലെ സന്ദേശം 3 കാണാം. തൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ 3 ഇവിടെ പരാമർശിക്കുന്നു. 1, തനിക്കൊരു മെസ്സേജ്, ഒരു ദൂതുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്ന് മുളച്ചതല്ല, തൻ്റെ സുവിശേഷ ദൂത സത്യസന്ധതയിൽ നിന്ന് ഉരുത്തി തിരിഞ്ഞതാണെന്ന് ഉറപ്പ് നൽകുന്നു. ആദിമസഭയുടെ ഉപദേശത്തിൽ ആനുകാലികമായത് ക്രിസ്തുവിൻ്റെ ഉയർപ്പായിരുന്നു. പോസ്തലപ്രവൃത്തി 4:2. ഈ ഉപദേശം കൊണ്ട് അവർ എരുശലേം നിറച്ചു. പ്രവൃത്തി 5:8. മാത്രമല്ല, അത് വീടുതോറും എത്തിച്ചു. ആത്മീയ വളർച്ചയ്ക്ക് ഈ സന്ദേശം അനിവാര്യമാണ്. 2, ശുശ്രൂഷയുടെ ആന്തരിക ശുദ്ധി അഥവാ പ്രേരക ശക്തി, മോട്ടിവേഷൻ. അത് അശുദ്ധി എന്നുള്ളതല്ല, പ്രത്യുത പൂർണ്ണമായി വിശുദ്ധമായിരുന്നു. സുവിശേഷത്തിൻ്റെ പിമ്പിലെ ആന്തരിക ശുദ്ധിയാണ് അതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. ആത്മാർത്ഥതയോട് പ്രതിഫലോച്ച കൂടാതെ വിശ്വാസത്തിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരെ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സമാധാനം ഘോഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം, അവരുടെ ജീവിതം മനോഹരമാണ്. 3, ശുശ്രൂഷയുടെ വിധം, മെഥേഡ്, വ്യാജമില്ലാത്തതായിരുന്നു. ആത്മാക്കളെ നേടുന്നതിൽ പൗലോസ് മാനുഷികമായ കാപട്യം ഉപയോഗിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്.